ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിന്നിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തം. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നീക്കത്തിന് പിന്തുണ നൽകി യുഎസ് സെനറ്റ്. ഇസ്രായേലിന്റെ ഡിമോണ ആണവ കേന്ദ്രം തകർക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. 11-ാമത് റെയ്സിന ഡയലോഗിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2-ാം സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിന്നിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി ധാരണാപത്രങ്ങളാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നൽകുന്ന ഉച്ചവിരുന്നിലും ഫിന്നിഷ് പ്രസിഡന്റ് പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് അലക്സാണ്ടർ സ്റ്റബ് ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും ഫിന്നിഷ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 16 മാർച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും അന്നേ ദിവസം ഉണ്ടാകും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള 6 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. അഭിഷേക് മനു സിംഗ്വി, വെം ചന്ദ്രശേഖർ റെഡ്ഡി എന്നിവരെയാണ് തെലങ്കാനയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ നിന്ന് ഫുലുദേവി നേതം, ഹരിയാനയിൽ നിന്ന് കരംവീർ സിംഗ് ബൌദ്ധ്, ഹിമാചൽ പ്രദേശിൽ നിന്ന് അനുരാഗ് ശർമ്മ, തമിഴ്നാട്ടിൽ നിന്ന് എം ക്രിസ്റ്റഫർ തിലക് എന്നിവരെ മത്സരിപ്പിക്കും. അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാനും യുഎസ് ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള പോരാട്ടം അതിശക്തമായി തുടരുന്നു. ടെഹ്റാനിൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കമാൻഡ് സെന്ററുകളിലും ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ നടത്തി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കൻ സേന നടത്തുന്ന ഓപ്പറേഷൻ ആരംഭിച്ച് 100 മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ 2000-ലധികം യുദ്ധോപകരണങ്ങൾ തകർത്തതായി യുഎസ് സൈന്യം അറിയിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധം പാടെ തകർത്തതായും ഇറാന്റെ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ, ലോഞ്ചറുകൾ, ഡ്രോണുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ടതായും അമേരിക്ക വ്യക്തമാക്കി. ലെബനനിലെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കു നേരെ ഇസ്രായേൽ വ്യോമസേന നടത്തുന്ന ആക്രമണവും ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് ശ്രീലങ്കയുടെ തെക്ക് ആഴക്കടലിൽ മുങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ഡീനയിൽ നിന്ന് 84 നാവികരുടെ മൃതദേഹങ്ങൾ ശ്രീലങ്കൻ നാവികസേന കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. 180 പേരടങ്ങുന്ന സംഘമുണ്ടായിരുന്ന യുദ്ധക്കപ്പൽ ഗാലയുടെ തെക്കൻ മേഖലയിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് ഇന്നലെ മുങ്ങിത്താണത്. വിശാഖപട്ടണത്ത് നടന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നീക്കത്തിന് യുഎസ് സെനറ്റ് പിന്തുണ നൽകിയിട്ടുണ്ട്. അതിനിടെ ഇസ്രായേലും യുഎസും ഇറാനിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഇസ്രായേലിന്റെ ഡിമോണ ആണവ കേന്ദ്രം തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. യുഎസ് ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസലയിൽ പുരോഗമിക്കുന്നു. 3 ദിവസത്തെ വിടവാങ്ങൽ ചടങ്ങ് ഇന്നലെ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ടൊറന്റോ, ഫ്രാങ്ക്ഫർട്ട്, പാരീസ് എന്നിവിടങ്ങളിലേക്ക് ഈ മാസം 11 വരെ എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിമാന സർവീസുകൾ നടത്തും. യുഎഇയിലെ റാസൽ ഖൈമയിൽ നിന്ന് ഡൽഹി, കൊച്ചി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് ശനിയാഴ്ച വരെ പ്രത്യേക വിമാനങ്ങളും സർവീസ് നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് 10 മാർച്ച് വരെയുള്ള ടിക്കറ്റുകൾ റദ്ദാക്കിയാൽ മുഴുവൻ റീഫണ്ട് നൽകുമെന്ന് എയർ ഇന്ത്യ. സൌജന്യമായി റീഷെഡ്യൂൾ ചെയ്യാനും സൌകര്യമുണ്ടാകും. പശ്ചിമേഷ്യ, യുകെ, യൂറോപ്പ് യാത്രകൾക്കായി ഫെബ്രുവരി 28-നോ അതിനു മുൻപോ നടത്തിയ ബുക്കിംഗുകൾക്കാണ് ഇത് ബാധകമാകുക. 11-ാമത് റെയ്സിന ഡയലോഗിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ആഗോള നേതാക്കൾ, നയരൂപകർത്താക്കൾ, വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
നിലവിലെ ആഗോള സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന സംസ്കാര പ്രഖ്യാപനം ഉൾക്കൊള്ളൽ പുരോഗതി എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് റെയ്സിന ഡയലോഗിന്റെ ഇത്തവണത്തെ പതിപ്പ് ഒരുങ്ങുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷനാണ് സംവാദം സംഘടിപ്പിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി ഉന്നതതല പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ലിയോൻപോ ദിനനാഥ് ദുംഗിയൽ ഫോറത്തിൽ പങ്കെടുക്കാൻ ഇന്നലെ ഇന്ത്യയിലെത്തിയിരുന്നു. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് റെയ്സിന ഡയലോഗിൽ മുഖ്യാതിഥിയാകും. US ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡോയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ പ്രതിനിധി സംഘവും റെയ്സിന ഡയലോഗിൽ പങ്കെടുക്കും. 2016 ആരംഭിച്ച റെയ്സിന ഡയലോഗ് ആഗോള അന്താരാഷ്ട്ര ക്രമത്തെ രൂപപ്പെടുത്തുന്ന വിഷയങ്ങളിലെ സംവാദ സഹകരണ വേദിയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
റെയ്സിന ഡയലോഗിൽ പങ്കെടുക്കാൻ മൗറീഷ്യസ് വിദേശകാര്യമന്ത്രി ധനഞ്ജയ് റാംഫുൾ ന്യൂഡൽഹിയിലെത്തി. സാംസ്കാരിക പൈതൃക പങ്കാളിത്തത്തിലും ജനസൌഹൃദത്തിലും ഇന്ത്യയും മൌറീഷ്യസും ശാശ്വത ബന്ധം പുലർത്തുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ചകൾ നടത്തും. ഇന്ന് വൈകിട്ട് എറണാകുളം ദർബാർ ഹാൾ ഗ്രൌണ്ട് സന്ദർശിക്കുന്ന അദ്ദേഹം കന്നി വോട്ടർമാരുമായും സംവദിക്കും. കടൽ പായലുകളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സിംബോസിയത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കുഫോസിലാണ് പരിപാടി. ഇന്ത്യയിൽ മൊബൈലിന്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതോടെ മൊബൈൽ ഡാറ്റ ഉൽപ്പാദന ചെലവ് 97% കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. സ്പെയിനിലെ ബാഴ്സലോണയിൽ നടന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2026 മൊബൈൽ അനുബന്ധ ചെലവുകൾ തരണം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സെഷനെ അഭിസംബോധന ചെയ്യവെയാണ് സിന്ധ്യ ഇക്കാര്യം വ്യക്തമാക്കിയത്.
10 years ago, 1 GB of data in India would cost $3 a GB. Today, 1 GB of data in India costs 9 cents. We have reduced the cost curve by 97%. And that enables wide participation across the length and breadth of our country. And technology in this sense has not merely been an enabler of connectivity, but has equalized opportunity.
സംസ്ഥാനത്ത് SSLC +1 പരീക്ഷകൾക്ക് തുടക്കമായി. മലയാളം ആദ്യ പേപ്പർ പരീക്ഷയാണ് ഇന്ന് നടക്കുന്നത്. കേരളത്തിലെ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 417,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ലക്ഷദ്വീപിൽ 386 പേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ പരീക്ഷ നേരത്തെ മാറ്റിവച്ചിരുന്നു. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെയാണ് തുടങ്ങുന്നത്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2ാം സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്നതിനൊപ്പം അൾട്രാവയലറ്റ് സൂചിക ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 10 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 290 ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ എത്തിച്ച ഇന്ത്യയുടെ ബാങ്കിംഗ് പദ്ധതിയെ പ്രശംസിച്ച് ഐക്യരാഷ്ട്രസഭ. വനിതകളുടെ പുരോഗതിയിലേക്കുള്ള പരിവർത്തന പാതയാണ് ഇതെന്നും UN വനിതാ പോളിസി ഡയറക്ടർ സാന്ദ്ര ഹെൻറിക്സ് പറഞ്ഞു. നേപ്പാളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന യുവജന പ്രക്ഷോഭങ്ങളിൽ 77 പേർ കൊല്ലപ്പെടുകയും അതേ തുടർന്ന് സർക്കാർ രാജിവെക്കുകയും ചെയ്തതിനുശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. 19 ദശലക്ഷത്തോളം പേരാണ് നേപ്പാളിൽ സമ്മതിദാന അവകാശം നിർവഹിക്കുന്നത്. സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ പാലക്കാട്, DHQ, കേരള പോലീസ് അക്കാദമി എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ 330 റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് നടന്നു. പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി റവട ആസാദ് ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തം. ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നീക്കത്തിന് പിന്തുണ നൽകി US സെനറ്റ്. ഇസ്രായേലിന്റെ ഡിമോണ ആണവ കേന്ദ്രം തകർക്കുമെന്ന് മുന്നറിയിപ്പുമായി ഇറാൻ. പതിനൊന്നാമത് റെയ്സിന ഡയലോഗിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ രണ്ടാം സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 3 മണിക്ക്.